പതറാത്ത സാന്നിധ്യം, ദ അൺഷേക്കബിൾ പ്രസൻസ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ വലിയ ചൈതന്യം അത്, ദ അൺഷേക്കബിൾ പ്രസൻസ്. എവിടെയാണ് ആ ജീവിതം ഒരൽപമെങ്കിലും ഒന്ന് പരിഭ്രമിച്ചു എന്ന് തോന്നുന്നത്? ഒരു പെൺകുട്ടിയുടെ മുമ്പിലേക്ക് മാലാഖ ഗബ്രിയേൽ പ്രത്യക്ഷപ്പെടുമ്പോ ഒരൽപമെങ്കിലും ഒരു 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 ഭയം ഉണ്ടാകണ്ടേ? ആ പെൺകുട്ടി നേരെ നേർന്ന് നിന്ന് ഗബ്രിയേൽ മാലാഖയോട് ചോദിക്കുക, ഞാൻ പുരുഷനെ അറിയായതുകൊണ്ട് ഇതെങ്ങനെ എവിടെയാണ് അമ്മ പതറിപ്പോയേ? മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ശീമോൻ പറഞ്ഞു, മോളെ നിന്റെ 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 ഹൃദയത്തിൽ കൂടെ നമ്മളറിഞ്ഞ അന്നേരം പോയി കട്ടിലേക്ക് കിടക്കാൻ തുടങ്ങി. അപ്പൊ നീ ജമ്മത്ത് എഴുതി നോക്കൂല, പിന്നെ മേടിക്കാവുന്ന ഏലസൊക്കെ മേടിച്ചു കെട്ടും, പോകാവുന്ന പ്രാർത്ഥനയ്ക്കൊക്കെ പോയി പോകും. അപ്പൊ ദൈവദാസൻ പറയും, 8 ദിവസത്തെ നൊവേനയും 12 ദിവസത്തെ ഉപവാസവും ഒക്കെ ചെയ്യുമ്പോ ഈ വാള് കൊറോണയ്ക്ക് മുമ്പുള്ള അഭ്യാസങ്ങൾ ഇതൊക്കെ ആയിരുന്നല്ലോ. അമ്മ എവിടെയാണ് പതറിപ്പോയേ? എവിടെയാണ് പതറിപ്പോയത്? പ്രസവിക്കാൻ കാലമായി നിൽക്കുന്ന മറിയമ്മിന്റെ അടുക്കിലേക്ക് യോസേഫ് പറഞ്ഞു, ഇടി രാജകൽപ്പനയാ, നമുക്ക് പേർവഴി ചേർത്താനായിട്ട് എവിടേക്ക് പോണം? പതറിയോ? അമ്മ എവിടെയാ പതറി? അത് കഴിഞ്ഞ് പ്രസവവേദന കൊണ്ട് പുളയുമ്പോ അമ്മ ദയനീയമായിട്ട് യോസേഫിനെ നോക്കുന്നുണ്ട്. ഓരോ വീടിന്റെയും വാതിൽ നിന്ന് കുട്ടി വിളിക്കുന്നുണ്ട്. അവരെല്ലാരും തുറന്ന പാടെ, അന്ന് കൊറോണ ഇല്ല എങ്കിലും മനസ്സിൽ കൊറോണയായിരുന്നു. എന്തായിരുന്നു? കൊറോണ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷെ മനസ്സിൽ നേരെ കൊറോണ ആയതുകൊണ്ട് അവര് തുറന്നില്ല. ഏത് സ്ത്രീയാണ് തകർക്കപ്പെടാത്തത്? അമ്മ തകർന്നു പോയോ? എവിടെയാണ് ആ ജീവിതം തകർന്നത്? ദ അൺഷേക്കബിൾ പ്രസൻസ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് കല്ലടാവിന്റെ മുമ്പിൽ, കല്ലറയ്ക്ക് മുമ്പിൽ, കുരിശിന്റെ മുമ്പിൽ, മാലാഖയുടെ മുമ്പിൽ പതറാതെ നിന്ന ഒരമ്മയുടെ ജീവിതമാണ് നമുക്ക് മാതൃക. അതിനെ ഒരു കുഞ്ഞൻ വൈറസ് വെല്ലുവിളിക്കില്ല. അതിനെ ഒരു കുഞ്ഞൻ വൈറസ് വെല്ലുവിളിക്കാൻ നാം അനുവദിച്ചുകൂടാ. ഈ കാലത്തിനായി യെശയ്യാ പ്രവാചകൻ ഒരുക്കുന്ന വലിയ സന്ദേശമാണിത്. പ്രതിസന്ധികളുടെ നടുവിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നുകിൽ പാലായനം, അല്ലെങ്കിൽ വിധേയത്വം, അല്ലെങ്കിൽ പിന്നെ പോരാട്ടം. 3 കാര്യങ്ങളാ, ഒന്നുകിൽ പാലായനം, അല്ലെങ്കിൽ വിധേയത്വം, പിന്നല്ലെങ്കിൽ പോരാട്ടം. ഇതെനിക്ക് തോന്നുന്നു നസ്രാണി കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒന്നാണ്. അകത്തിരുന്നോളാൻ, ഇനി പുറത്തോട്ടില്ല, അവിടെ ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ സാന്നിധ്യങ്ങളൊക്കെ ഇങ്ങനെ പതറി തുടങ്ങിയാൽ നമ്മൾ എങ്ങനെയാണ് ഇമ്മ്യൂണിറ്റി കൈവരിക്കണേ? ഇത് ജീവിതം കൊണ്ട്, ജീവിത അനുഭവങ്ങൾ കൊണ്ട്. ഈ യാത്രയിൽ കൂടെ നടക്കുന്ന ഒരാളുണ്ട്, യോസേഫ് പിതാവ്, നീതിമാനായ യോസേഫ്. അദ്ദേഹം ലോക്ക്ഡൌണിലേക്ക് പോകാൻ ആഗ്രഹിച്ച ആളാ. എവിടേക്ക് പോകാൻ ആഗ്രഹിച്ച ആളാ? എന്ന് പറഞ്ഞാ തനിക്ക് പിന്നെ വിവാഹം ചെയ്ത പെൺകുട്ടി ഇങ്ങനെയൊക്കെ കേട്ടപ്പോ ആരും അറിയാതെ ഗൂഢമായി അവളെ ഉപേക്ഷിച്ച് എവിടെങ്കിലും പോയി ഐസൊലേഷനിൽ താമസിക്കാൻ. നമ്മുടെ ഭാഷ വേണമല്ലോ പ്രസംഗിക്കാൻ. എവിടെ? 28 ദിവസത്തെ ക്വാറന്റൈൻ ആയിരുന്നു, റിവേഴ്സ് ക്വാറന്റൈൻ ആയിരുന്നു, അച്ഛൻ അറിഞ്ഞുകൂടാ. പക്ഷെ അതിനിപ്പോ ഒരുങ്ങിയ പുള്ളിയാ. ഒന്ന് ആലോചിച്ച് നോക്കിയ പിന്നീട് ആ യൗസേപ്പാണ് മറിയാമന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് യാത്ര ഒക്കെ തുടരുന്നത്. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? എവിടെയാണ് ആ സാന്നിധ്യം പതറിപ്പോണേ? എവിടെയാണ് സാന്നിധ്യം പതറിപ്പോണേ? പത്രോസ് അപ്പോസ്തലനെ പറ്റി ഒരു പാരമ്പര്യമുണ്ട്. ഈ യേശുതമ്പുരാന്റെ കഷ്ടാനുഭവത്തിന് ശേഷം, ഉയർപ്പിന് തൊട്ടു മുമ്പ്, യെരുശലേമിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ അപ്പോസ്തലൻ ആഗ്രഹിച്ചതായി. ഒരു ആരുടെ ഒരു ചിത്രീകരണം മാത്ര. ഇടുങ്ങിയ വാതിലിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ സൂചിക്കുഴയുടെ മുമ്പിൽ നിന്ന് നിൽക്കുമ്പോൾ എതിരെ ഒരാൾ കടന്നു വരുന്നു. അപ്പൊ എതിരെ വരുന്ന ഒരാളെ കണ്ടപ്പോൾ നല്ല പരിചയം, സൂക്ഷിച്ചു നോക്കിയപ്പം ക്രിസ്തുവാണ്. എടുത്ത വായിലെ ക്രിസ്തു ചോദിച്ചു, പത്രോസേ നീ എങ്ങോട്ട് പോവാ? പത്രോസിനു മറുപടി പറയാഞ്ഞു. പത്രോസ് പറഞ്ഞു, ഗുരുവേ അങ്ങ് എങ്ങോട്ട് പോവാ? ഗുരു പറഞ്ഞു, സംശയം എന്താ? ഞാൻ യെരുശലേമിലേക്ക് പോവുക. അപ്പൊ പത്രോസ് മനസ്സ് വിചാരിച്ച്, ഒന്ന് ക്രൂശി കയറ്റിട്ടും മതിയായില്ലയോ? ഒരു പ്രാവശ്യം ക്രൂശി കയറിയിട്ടും പിന്നെ എന്തിനാണ് യെരുശലേമിലേക്ക് പോകുന്നത്? മറുപടി ഒരു പുഞ്ചിരിയായിരുന്നു കേട്ടോ. പിന്നെ അപ്പോസ്തലൻ ഒരിക്കലും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇത് പ്രിയപ്പെട്ടവരെ, ഇത് ഒളിച്ചോടാനുള്ള കാലഘട്ടമല്ല. നമ്മുടെ പ്രശ്നം എന്നറിയാമോ? കൊച്ചു കൊച്ചു സങ്കടങ്ങളെ താലോലിച്ചും ഊതി വീർപ്പിച്ചും അനുനിമിഷം തകർന്നുകൊണ്ടിരിക്കുന്നവരാ നമ്മൾ. ഞാൻ വീണ്ടും ആവർത്തിക്കാം, കൊച്ചു കൊച്ചു സങ്കടങ്ങളെ ഇപ്പൊ തുമ്മാൻ പറ്റത്തില്ല, കൊറോണയാന്നു. പനി വരാൻ പറ്റത്തില്ല, എന്താണ്? കൊറോണയാന്നു, ഭാഗപ്പേടിയാണ്. കൊച്ചു കൊച്ചു സങ്കടങ്ങളെ ലോകത്ത് നാം ജീവിക്കുക. ഇവിടെ ഒരു മനോഹരമായ ഒരു കവിതയുണ്ട്, വരിക നമുക്ക് പുതിയ വസന്തമാകാം, സ്നേഹത്തിൽ പുനർജനിച്ച് നമുക്ക് സുഗന്ധം കാത്തു സൂക്ഷിക്കാം. ആ ഇപ്പം മണം അറിയാൻ വയ്യാങ്കിൽ അതൊരു രോഗലക്ഷണം. എന്താ രോഗലക്ഷണം? കൊറോണയാ. അതുകൊണ്ട് നമുക്ക് മണമുണ്ടാവണം, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ മണമുണ്ടാവണം, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ സുഗന്ധമുണ്ടാവണം, സുഗന്ധവാഗീയ അനുഭവങ്ങൾ നമുക്കുണ്ടാവണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതെവിടെ അവസാനിപ്പിക്കട്ടെ. അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ പറഞ്ഞല്ലോ, ബാബിലോണിയ പ്രവാസ ഭൂമിയിൽ നിന്ന്, ഒരു പ്രവാസത്തിന്റെ അല്ലെങ്കിൽ ഒരു അസ്വാതന്ത്ര്യത്തിന്റെ തടവറയിൽ നിന്ന് വിമോചനം ആസന്നമായി എന്ന് അവരെ പറയുമ്പോൾ, വിമോചിക്കപ്പെടുവാൻ എന്തു ചെയ്യണമെന്ന് യെശയ്യാവ് പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ നീ ചെയ്യണം. ഒന്ന്, പുതിയ ഉയരങ്ങൾ യാത്ര ചെയ്യാൻ മനസ്സുണ്ടാവണം. രണ്ട്, ഇടറാത്തൊരു ശബ്ദവും പതറാത്തൊരു സാന്നിധ്യവും നിനക്ക് ഉണ്ടാവണം. അത് പരിശുദ്ധ അമ്മയുടെ ജീവിതം തന്നെ ആയിരുന്നു എന്നാണ് പറയാൻ ഞാൻ പരിശ്രമിച്ചത്. അതെ, പതറിപ്പോകേണ്ട ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പാകെ ഉണ്ട്. ലോകം അത്ര സുഖകരമായൊരു യാത്രയിലല്ല, സാമ്പത്തിക മണ്ഡലങ്ങൾ ഒട്ടും ഭദ്രമായൊരു മേഖലയിലല്ല, ആരോഗ്യരംഗം ഒട്ടും ഭദ്രമായൊരു മേഖല. ബാബിലോണിയ പ്രവാസം നമുക്ക് ചുറ്റും ചങ്ങലകൾ തീർത്തിരിക്കുക. സുവാർത്ഥ ദൂതിയായ യെരുശലേമേ, പർവ്വതങ്ങൾ കാണാനുള്ളതല്ല, കയറി ചെല്ലാനുള്ളതാ. എന്താ ചെല്ലാനുള്ളതാ? ശബ്ദം പതറാനുള്ളതല്ല, ഉയരാനുള്ളതാ. സാന്നിധ്യം അടച്ചുപൂട്ടാനുള്ളതല്ല, സാന്നിധ്യം പതറാതെ ശോഭയോടെ നിലനിൽക്കുവാനുള്ളതാ. അങ്ങനെ നിന്ന ഒരു ചൈതന്യമാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ മധ്യസ്ഥ നമുക്ക് ഒട്ടയാവട്ടെ.